മത്തായി എഴുതിയ സുവിശേഷം 12. അക്കാലത്ത് യേശു ഒരു ശബ്ബത്ത് നാളിൽ ധാന്യം വിളഞ്ഞ ഒരു വയലിലൂടെ കടന്നുപോയി. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അവർ കതിർ പറിച്ച് തിന്നു തുടങ്ങി. ഇത് കണ്ടിട്ട് പരീശന്മാർ അദ്ദേഹത്തോട്,
നോക്കൂ, താങ്കളുടെ ശിഷ്യന്മാർ ശബ്ബത്തിൽ നിയമവിരുദ്ധമായത് ചെയ്യുന്നു
എന്ന് പറഞ്ഞു. അതിനുത്തരമായി അദ്ദേഹം പറഞ്ഞു,
ദാവീദും കൂടെയുള്ളവരും തങ്ങൾക്ക് വിശന്നപ്പോൾ എന്തു ചെയ്തുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ദൈവാലയത്തിൽ കടന്ന് പുരോഹിതന്മാർക്കല്ലാതെ തങ്ങൾക്ക് ഭക്ഷിപ്പാൻ അധികാരമില്ലാത്ത കാഴ്ചയപ്പം അവർ ഭക്ഷിച്ചു. ശബ്ബത്തു നാളിൽ പുരോഹിതന്മാർ ദൈവാലയത്തിൽ വെച്ച് ശബ്ബത്തിനെ ലംഘിക്കുന്നുവെങ്കിലും അവർ കുറ്റമില്ലാത്തവരായിരിക്കുന്നുവെന്ന് നിങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടില്ലേ? ഇതാ, ദൈവാലയത്തേക്കാൾ വലിയ ഒരാൾ ഇവിടെയുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാഗമല്ല, കരുണയത്രേ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ കുറ്റമില്ലാത്തവർക്ക് ശിക്ഷ വിധിക്കുകയില്ലായിരുന്നു. എന്തെന്നാൽ മനുഷ്യപുത്രൻ ശബ്ബത്തിന്റെ കർത്താവാകുന്നു.
ആ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് അദ്ദേഹം അവരുടെ പള്ളിയിൽ ചെന്നു. കൈ ശോഷിച്ച ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ കുറ്റപ്പെടുത്താൻ കാരണം ആരാഞ്ഞുകൊണ്ടിരുന്ന അവർ അദ്ദേഹത്തോട്,
ശബ്ബത്തിൽ സൗഖ്യം നൽകുന്നത് നിയമാനുസൃതമോ
എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞു,
നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാട് ഉണ്ടെന്നിരിക്കട്ടെ, ശബ്ബത്തിൽ അത് കുഴിയിൽ വീണുപോയാൽ നിങ്ങൾ അതിനെ അവിടെ നിന്ന് കയറ്റുകയില്ലേ? മനുഷ്യൻ ആടിനേക്കാൾ എത്രയോ വിലയേറിയവൻ. അതുകൊണ്ട് ശബ്ബത്തിൽ നന്മ ചെയ്യുന്നത് നിയമാനുസൃതമത്രേ.
പിന്നെ അദ്ദേഹം ആ മനുഷ്യനോട്,
നിന്റെ കൈ നീട്ടുക
എന്ന് പറഞ്ഞു. അയാൾ കൈനീട്ടി. അത് പൂർണ്ണ ആരോഗ്യമുള്ളതായി. എന്നാൽ പരീശന്മാർ അവിടെ നിന്ന് പോയി യേശുവിനെ കൊല്ലേണ്ടത് എങ്ങനെയെന്ന് ഗൂഢാലോചന നടത്തി. ഇത് മനസ്സിലാക്കി യേശു ആ സ്ഥലം വിട്ടുപോയി. ധാരാളം പേർ അദ്ദേഹത്തെ അനുഗമിച്ചു. അദ്ദേഹം അവരുടെ എല്ലാ രോഗികളെയും സൗഖ്യമാക്കുകയും താൻ ആരാണെന്ന് വെളിപ്പെടുത്തരുതെന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു. ഇത് യെശയ്യാ പ്രവാചകനിലൂടെ ഉണ്ടായ അരുളപ്പാട് നിറവേറുന്നതിനായിരുന്നു.
ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, ഞാൻ പ്രസാദിച്ചിരിക്കുന്ന എന്റെ പ്രിയൻ, ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ ആവസിപ്പിക്കും. അവൻ ജനതകൾക്ക് ന്യായമറിയിക്കും. അവൻ ശണ്ടയിടുകയോ ഉറക്കെ നിലവിളിക്കുകയോ ഇല്ല. ആരും തെരുവീഥികളിൽ അവന്റെ ശബ്ദം കേൾക്കുകയില്ല. ചതഞ്ഞ ഞാങ്ങണ അവൻ ഒടിക്കുകയില്ല. പുകയുന്ന തിരി കെടുത്തിക്കളയുകയുമില്ല. അവൻ ന്യായത്തെ വിജയത്തിലേക്ക് നയിക്കും. അവന്റെ നാമത്തിൽ വിജാതീയർ പ്രത്യാശ അർപ്പിക്കും.
പിന്നെ അവർ അന്ധനും മൂകനുമായ ഒരു ഭൂതഗ്രസ്തനെ അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ സൗഖ്യമാക്കി. അവന് സംസാരിക്കുവാനും കാണുവാനും കഴിവുണ്ടായി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു.
ഇദ്ദേഹം തന്നെയല്ലേ ദാവീദ് പുത്രൻ
എന്ന് പറഞ്ഞു. എന്നാൽ പരീശന്മാർ ഇത് കേട്ടിട്ട്,
ഈ മനുഷ്യൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ട് തന്നെയാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്
എന്ന് പറഞ്ഞു. യേശു അവരുടെ വിചാരങ്ങൾ അറിഞ്ഞിട്ട് അവരോട് പറഞ്ഞു,
അന്തഛിദ്രമുള്ള ഏതു രാജ്യവും നശിച്ചു പോകും. അന്തഛിദ്രമുള്ള പട്ടണമാകട്ടെ ഭവനമാകട്ടെ നിലനിൽക്കുകയില്ല. സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തനിക്കെതിരെ തന്നെ ഭിന്നിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അവന്റെ രാജ്യത്തിന് എങ്ങനെ നിലനിൽക്കുവാൻ കഴിയും? ഞാൻ ബേൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെക്കൊണ്ടാണ് അവയെ പുറത്താക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് വിധികർത്താക്കൾ ആയിരിക്കും. എന്നാൽ ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. ബലിഷ്ഠനായ ഒരുവന്റെ വീട്ടിൽ കടന്ന് അവനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ വസ്തുവകകൾ കവർച്ച ചെയ്തുകൊണ്ട് പോകുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ? പിടിച്ചുകെട്ടിയാൽ വീട് കവർച്ച ചെയ്യുവാൻ സാധിക്കും. എനിക്കനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു. എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാ പാപവും ദൈവദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണമോ ഒരിക്കലും ക്ഷമിക്കയില്ല. മനുഷ്യപുത്രന് വിരോധമായി ഒരു വാക്ക് പറയുന്നവനോട് അത് ക്ഷമിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിന് വിരോധമായി സംസാരിക്കുന്ന യാതൊരുവനും ഈ യുഗത്തിലോ വരുവാനുള്ളതിലോ ക്ഷമ ലഭിക്കയില്ല. ഒരു വൃക്ഷം നല്ലതെങ്കിൽ അതിന്റെ ഫലവും നല്ലതായിരിക്കും. വൃക്ഷം ചീത്തയെങ്കിലോ അതിന്റെ ഫലവും ചീത്തയായിരിക്കും. വൃക്ഷത്തെ തിരിച്ചറിയുന്നത് അതിന്റെ ഫലം കൊണ്ടാണല്ലോ. സർപ്പസന്തതികളെ, ദുഷ്ടരായ നിങ്ങൾക്ക് നല്ലത് സംസാരിക്കുവാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നതാണല്ലോ വായി സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ തന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന നന്മയിൽ നിന്ന് നല്ല കാര്യങ്ങൾ പുറപ്പെടുവിക്കുന്നു. ദുഷ്ടമനുഷ്യനോ തന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന തിന്മയിൽ നിന്ന് ദോഷങ്ങൾ പുറപ്പെടുവിക്കുന്നു. എന്നാൽ മനുഷ്യർ അലസമായി സംസാരിക്കുന്ന ഓരോ വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ വാക്കുകളാൽ നിങ്ങൾ കുറ്റവിമുക്തരാകും. നിങ്ങളുടെ വാക്കുകളാൽ തന്നെ നിങ്ങൾക്ക് ശിക്ഷ വിധിക്കപ്പെടും.
അപ്പോൾ പരീശന്മാരിലും വേദജ്ഞരിലും ചിലർ അദ്ദേഹത്തോട്,
ഗുരു, അങ്ങയിൽ നിന്നും അത്ഭുതകരമായ ഒരു അടയാളം കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു
എന്ന് പറഞ്ഞു. യേശു ഉത്തരം പറഞ്ഞു,
ദുഷ്ടതയും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം അന്വേഷിക്കുന്നു. എന്നാൽ യോന പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊന്നും അതിന് നൽകപ്പെടുകയില്ല. യോന 3 പകലും 3 രാവും ഒരു വലിയ മത്സ്യത്തിന്റെ വയറ്റിലായിരുന്നതുപോലെ മനുഷ്യപുത്രനും 3 പകലും 3 രാവും ഭൂമിക്കുള്ളിലായിരിക്കും. നിനവേയിലെ മനുഷ്യർ ന്യായവിധിയിൽ ഈ തലമുറയോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് അതിനു ശിക്ഷ വിധിക്കും. അവർ യോനായുടെ പ്രസംഗം കേട്ട് അനുതപിച്ചുവല്ലോ. ഇവിടെ ഇതാ യോനായേക്കാൾ ശ്രേഷ്ഠനായ ഒരാൾ, തെക്കേദേശത്തെ രാജ്ഞി, ന്യായവിധിയിൽ ഈ തലമുറയോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് അതിന് ശിക്ഷ വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾക്കുവാൻ ഭൂമിയുടെ അതിരുകളിൽ നിന്ന് വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമോനേക്കാളും വലിയവൻ, ദുരാത്മാവ് ഒരു മനുഷ്യനിൽ നിന്ന് പുറത്തു കടന്ന് വെള്ളമില്ലാത്ത പ്രദേശങ്ങളിൽ കൂടി വിശ്രമം തേടി സഞ്ചരിക്കുന്നു. അത് കണ്ടെത്താൻ കഴിയാതെ ഞാൻ വിട്ടുപോന്ന വീട്ടിലേക്ക് തിരികെ ചെല്ലും എന്നു പറയുന്നു. അങ്ങനെ ചെല്ലുമ്പോൾ ആ വീട് ഒഴിഞ്ഞും അടിച്ചുവാരിയും ക്രമീകരിക്കപ്പെട്ടും കാണുന്നു. അപ്പോൾ അതുപോയി തന്നെക്കാൾ ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂടി കൂട്ടിക്കൊണ്ടുവരികയും അവർ അവിടെ പ്രവേശിച്ച് പാർക്കുകയും ചെയ്യുന്നു. ആ മനുഷ്യന്റെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ വഷളാകുന്നു. ഈ ദുഷിച്ച തലമുറയുടെ സ്ഥിതിയും അങ്ങനെ തന്നെയായിരിക്കും.
യേശു ജനക്കൂട്ടത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മയും സഹോദരന്മാരും അദ്ദേഹത്തോട് സംസാരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പുറത്തു വന്നു നിന്നു.
അങ്ങയുടെ അമ്മയും സഹോദരന്മാരും അങ്ങയോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്നു
എന്ന് ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു.
ആരാണെന്റെ അമ്മ? ആരാണെന്റെ സഹോദരന്മാർ?
അദ്ദേഹം അയാളോട് ചോദിച്ചു. പിന്നെ ശിഷ്യന്മാരെ ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹം,
ഇവരത്രേ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും. എന്റെ സ്വർഗസ്ഥ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന ഏതൊരാളും എന്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു
എന്ന് പറഞ്ഞു.